2024 ഓഗസ്റ്റ് 6 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒന്നാം പേജിൽ നിന്ന് വായിക്കുന്നത് നവമി. വയനാട് പാക്കേജ് കടമ്പകൾ പലത്. കോവളം സതീഷ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റ ബന്ധുക്കളും കിടപ്പാടവും നഷ്ടപ്പെട്ടവർക്കുള്ള സമഗ്ര പാക്കേജ് പ്രകാരം സഹായ വിതരണം ചെയ്യാൻ സർക്കാരിന് മുന്നിൽ കടമ്പകൾ നിരവധി. ആർക്ക് നൽകണമെന്നതിൽ വ്യക്തത വരുത്തുകയാണ് പ്രധാന വെല്ലുവിളി. കുടുംബം ഒന്നടങ്കം മരിച്ചതിനാൽ അവകാശികളില്ലാത്തവരുമുണ്ട്. ഇരയായ അന്യസംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ച് യാതൊരു രേഖയുമില്ല. വയനാട് ജില്ലാ കളക്ടറേറ്റിൽ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നേരിട്ടെത്തി വിവരങ്ങൾ നൽകാൻ കഴിയുന്ന അവസ്ഥയിലല്ല ദുരിതബാധിതർ. പരാതികളും ആക്ഷേപങ്ങളും ഉണ്ടാവാത്ത തരത്തിൽ സഹായധനം വിതരണം ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എത്ര വെച്ച് നൽകണമെന്നോ അതിന് എത്ര തുക വേണ്ടിവരുമെന്നോ തിട്ടപ്പെടുത്തിയിട്ടില്ല. ടൌൺഷിപ്പ് അടക്കം സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും അതത്ര എളുപ്പം സാധ്യമാവില്ല. ഭൂമി കണ്ടെത്തുക വലിയ വെല്ലുവിളിയാണ്. 100,000 ചതുരശ്ര മീറ്റർ സ്ഥലമെങ്കിലും വേണ്ടിവരും. വനമേഖലയായതിനാലും പ്രകൃതി ദുർബല പ്രദേശമായതിനാലും കേന്ദ്രത്തിൽ നിന്ന് അനുമതി കിട്ടുക എളുപ്പമല്ല. മുൻപ് ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കിയില്ലെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. കടമ്പകൾ. ഒന്ന്, മരിച്ചവരുടെ ബന്ധുക്കളാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടി വരും. വീടും സമ്പാദ്യവും കവർന്ന മണ്ണിൽ നിന്ന് രേഖകൾ എങ്ങനെ വീണ്ടെടുക്കും? രണ്ട്, നഷ്ടപ്പെട്ട ഭൂമി, വീടിന്റെ വലിപ്പം എന്നിവയുടെ രേഖകൾ റവന്യൂ വകുപ്പിലും തദ്ദേശ വകുപ്പിലും ഉണ്ടാകും. ഉടമസ്ഥന് രേഖകൾ അവിടെ നിന്നും വീണ്ടെടുക്കണമെങ്കിൽ ഉദ്യോഗസ്ഥർ ഉദാര സമീപനം സ്വീകരിക്കണം. മൂന്ന്, അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ ആവാസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ സർക്കാർ രേഖകളിൽ ഉണ്ടാകും. ആകെ 55 പേരെ കുറിച്ച് ഈ രേഖയുള്ളൂ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് വ്യക്തമാകണമെങ്കിൽ അവരുടെ നാട്ടിൽ നിന്നും അന്വേഷണം വരണം. പരിഹാരമുണ്ട്, മനസ്സ് വേണം. ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള രേഖകൾ ഉടമയുടെ ഫോൺ നമ്പർ അറിയാമെങ്കിൽ സാധ്യമാകും. റവന്യൂ വകുപ്പിൽ ആധാർ അധിഷ്ഠിത തണ്ടപ്പേര് പദ്ധതി നടപ്പിലാക്കിയെങ്കിലും ഉടമയുടെ വിലാസം പരിശോധിച്ച് രേഖകൾ കണ്ടെത്താനാകും. രേഖകൾ നഷ്ടമായവർക്ക് അദാലത്തുകൾ നടത്തി പരിഹാരമുണ്ടാക്കും. കാണാതായവരുടെ പട്ടിക തയ്യാറാക്കുന്നത് പ്രധാന ദൌത്യമാണ്. ഇതിനായി അംഗനവാടി, ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ സഹായം തേടും. കെ രാജൻ, റവന്യൂ മന്ത്രി. പുനരധിവാസത്തിന് സമഗ്ര പാക്കേജ് നടപ്പാക്കും. ലോകമൊട്ടാകെ നിന്ന് സഹായം എത്തുന്നുണ്ട്. ഭൂമി, വീട്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എത്രയും വേഗത്തിൽ കണ്ടെത്തും. കെ എൻ ബാലഗോപാൽ, ധനമന്ത്രി. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞവരുടെ പട്ടികയാണ് വയനാട് കളക്ടറേറ്റിൽ ഇപ്പോൾ തയ്യാറാക്കുന്നത്. തിരിച്ചറിയാത്തവരുടെ പട്ടിക തയ്യാറാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്ത് DNA ടെസ്റ്റ് നടത്തും. ഇവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം വൈകില്ല. ORKLU പട്ടിക വിഭാഗം വകുപ്പ് മന്ത്രി. 226 മരിച്ചവർ സർക്കാർ കണക്കിൽ. 6 ഇന്നലെ കിട്ടിയ മൃതദേഹങ്ങൾ. 27 ഇന്നലെ സംസ്കരിച്ച തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ. 154 ഇന്നലെ സംസ്കരിച്ച തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങൾ. ദുരന്ത മേഖലയ്ക്ക് സമഗ്ര പാക്കേജ്, ധനമന്ത്രി. മേപ്പാടി. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ സമഗ്ര പാക്കേജ് നടപ്പിലാക്കുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ചുരൽമലയിലെ ദുരന്തബാധിതരെ അതാത് പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരച്ചിൽ പ്രവർത്തനങ്ങളടക്കം ഊർജിതമായി തുടരുകയാണ്. പുനരധിവാസത്തിന് വേണ്ട സ്ഥലം, ഭൂമി, വീട്, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ എത്രയും വേഗത്തിൽ സജ്ജമാക്കും. രാജ്യത്ത് നിന്നാകമാനം പുനരധിവാസത്തിനും അതിജീവനത്തിനുമായി നിരവധി സഹായങ്ങൾ വിവിധ വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്നുവെന്ന് ശ്രദ്ധേയമാണ്. പണാമറയത്ത് 53 കുട്ടികൾ. വയനാട്ടിൽ സ്കൂളുകൾ തുറന്നു. വിദ്യാഭ്യാസ മന്ത്രി ഇന്നത്തു. മേപ്പാടി. കണ്ണീർ പുഴയൊഴുക്കിയ വയനാട്ടിൽ ഇന്നലെ സ്കൂളുകൾ തുറന്നു. ദുരന്തം വിതച്ച മേപ്പാടി പഞ്ചായത്തിലെ സ്കൂൾ തുറക്കലും കുട്ടികളുടെ പഠനവും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി എത്തുന്നതോടെ തീരുമാനമാകും. ദുരന്തം വിതച്ച മണ്ണിൽ 53 കുട്ടികളെ കണ്ടെത്താനുണ്ട്. ജില്ലയിൽ 303 സ്കൂളുകളാണ് ഉള്ളത്. ദുരന്തം നടന്ന മേഖലയിൽ തകർന്ന സ്കൂളുകളും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന 36 സ്കൂളുകളും പ്രവർത്തിക്കുന്നില്ലെന്ന് വിദ്യാഭ്യാസ ഓഫീസർ ശശീന്ദ്ര വ്യാസ് പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പിലെ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം പൂർണ്ണമായി തകർന്ന വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെയും ദുരന്ത മേഖലയിലെ കുട്ടികളെയും അടക്കം പുനരധിവസിപ്പിക്കുന്നത് തീരുമാനിക്കും. ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് നിരവധി കുട്ടികളെ ദുരന്തം കവർന്നിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങളെയും മന്ത്രി ശിവൻകുട്ടി സന്ദർശിക്കും. മരിച്ച കുട്ടികൾക്കായുള്ള പ്രാർത്ഥനയ്ക്കു ശേഷമാണ് എല്ലായിടത്തും ക്ലാസുകൾ ആരംഭിച്ചത്. വിലാസം കറുത്ത മഷിയിൽ നമ്പർ. സുജിത്. മേപ്പാടി. അടയാളക്കല്ലിൽ കറുത്ത മഷിയിൽ ഒരു നമ്പർ. DNA പരിശോധനയിലൂടെ തിരിച്ചറിയപ്പെടും വരെ അത് മാത്രമാണ് വിലാസം. പ്രകൃതി അവരെ മുഖമില്ലാത്തവരും ശരീരമില്ലാത്തവരുമാക്കിയപ്പോൾ ഉറ്റ ബന്ധുക്കൾക്കോ ഒപ്പം നടന്ന കൂട്ടുകാർക്കോ തിരിച്ചറിയാൻ പറ്റിയില്ല. 6 മണ്ണിൽ മണ്ണോട് ചേരുമ്പോഴും പ്രിയപ്പെട്ടവർ അവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സർവമത പ്രാർത്ഥനയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെയാണ് ആ മണ്ണിലടക്കുന്നതെന്ന ബോധ്യവുമാണ് അവർക്ക് കൂട്ടുണ്ടായിരുന്നത്. ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധർ വരെ 27 മൃതദേഹങ്ങളും 154 ശരീരഭാഗങ്ങളും ഇന്നലെ കൂട്ടസംസ്കാരം നടത്തി. ഉച്ചയ്ക്ക് ശേഷം വിവിധ ഘട്ടങ്ങളിലായാണ് സംസ്കാരം നടന്നത്. രാത്രി 9 മണിയോടെയാണ് 52 പേരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. പൂർണ്ണമായതും ശരീരഭാഗങ്ങളും ഓരോ മൃതശരീരങ്ങളായി പരിഗണിച്ചാണ് സംസ്കാരം. ആദ്യം ക്രൈസ്തവ മതാചാര പ്രകാരവും പിന്നീട് ഹൈന്ദവ മതാചാര പ്രകാരവും തുടർന്ന് ഇസ്ലാം മതാചാര പ്രകാരവും പ്രാർത്ഥനകളും അന്ത്യോപചാരവും നൽകി. ശാസ്ത്രീയ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾ വരികയാണ് എങ്കിൽ വീണ്ടും അന്ത്യകർമ്മങ്ങൾ നടത്താനുള്ള അവസരങ്ങൾ ഒരുക്കിയാണ് സംസ്കാരം നടത്തിയത്.